കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത് യെശയ്യാപ്രവചനം 5-ാം അധ്യായമാണല്ലോ. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് മുന്തിരിവള്ളിയെക്കുറിച്ചുള്ള ആ ഉപമ ദൈവം ഇസ്രായേലിനെക്കുറിച്ച് പറയുന്നത് നാം കണ്ടു. 2-ാം അധ്യായത്തിൽ ആരംഭിച്ച ഒരു പ്രവചനത്തിൻ്റെ ഉപസംഹാരമാകുന്നു 5-ാം അധ്യായം എന്ന് നാം കണ്ടു. 5-ാം അധ്യായത്തിൽ തന്നെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണം, അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം എപ്രകാരമാകുന്നു കരുതിയത്, എന്തായിരുന്നു അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ 7 വാക്യങ്ങളിൽ. തുടർന്ന് അവർക്കുണ്ടായ കഷ്ടങ്ങളെക്കുറിച്ച്, 6 കഷ്ടങ്ങളെക്കുറിച്ചാണ് നാം കാണുന്നത്. അതിൽ ആദ്യത്തേത് നാം ചിന്തിച്ചു. അസംതൃപ്തി, ക്ഷാമം, ഈവക കാര്യങ്ങളായിരുന്നു അവരുടെ ആദ്യത്തെ പ്രശ്നം. അതിൻ്റെ കാരണം അത്യാഗ്രഹമെന്ന് നാം കണ്ടു. എത്ര കിട്ടിയാലും മതി വരില്ല, ഇതൊക്കെ നൽകിയ ദൈവത്തോട് നന്ദിയുമില്ല. അതുകൊണ്ട് അവർ വയലെത്ര വിസ്തൃതിപ്പെടുത്തിയിട്ടും അവർക്ക് ആർത്തി തീരുന്നില്ല. വയലൊത്തിരി കൂടിയിട്ടും ഒന്നും തന്നെ നേടുവാൻ കഴിയുന്നില്ല. ഒരുപാട് പണമുണ്ട്, പക്ഷേ സംതൃപ്തിയില്ല. ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ യാതൊരു വിധത്തിലുള്ള സന്തോഷവുമില്ല. ദൈവം പറഞ്ഞു, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും പ്രയോജനമില്ലാതെ കിടക്കുന്നുവെന്ന്. ഇത് വളരെ കഷ്ടമാണല്ലേ. ആ നാളിൽ ഇസ്രായേൽ ജനത്തിന്മേൽ വന്ന ദൈവത്തിൻ്റെ 1-ാമത്തെ ശാപമായിരുന്നു ഇത്. ഇനിയും നാം കാണുവാൻ പോകുന്നത് ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ വന്നതായ 2-ാമത്തെ ശാപത്തെക്കുറിച്ചാണ്, കഷ്ടത്തെക്കുറിച്ച്. 11-ും 12-ും വാക്യങ്ങളിൽ നാം കാണുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞുകുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവൻ്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ വന്ന 2-ാമത്തെ കഷ്ടം, അതെ അവരുടെ പാപം, ഇതത്രേ. മദ്യപാനവും ദേശവ്യാപകമായ സുഖലോലുപത്വവും അവരുടെ 2 പാപങ്ങളാണത്. അത് അവരുടെ എല്ലാ ആത്മീയ മൂല്യങ്ങളെയും നശിപ്പിച്ചു, ധാർമ്മിക നിലവാരം ആകെ അധപ്പതിപ്പിച്ചു. മദ്യപാനത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നോർത്തു നോക്കൂ. മദ്യപിക്കുന്നത് ഒരു ഫാഷനായി കരുതുന്ന ഇളം തലമുറ, അതെ കോളേജുകളിലും സ്കൂളിൽ പോലും നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരത്തികളെയും പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി മാറ്റുവാൻ തന്ത്രമൊരുക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട്. ഇത് വിറ്റഴിക്കുവാനുള്ള സ്ഥാനങ്ങൾ കണ്ടുപിടിക്കുവാൻ വളരെയധികം തത്രപ്പെടുന്നതായ ഒരുപാട് ആളുകൾ. നമ്മുടെ സമൂഹം അത്രമേൽ ഈ പാപത്തിൻ്റെ പിടിയിലായിരിക്കുന്നു. നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് മൂലം എത്രയെത്ര അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒഴിവാക്കാവുന്ന ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്ന നിരപരാധികളെ നാം കാണുന്നു. മദ്യപാനം ദേശത്തിൻ്റെ ധാർമ്മികതയെ ഒരു ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദേശം ശത്രുവില്ലാതെ തന്നെ നശിച്ചു പോകുന്നതാണ്. മദ്യം കഴിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശത്രുവായിരിക്കുന്നു. 13-ാം വാക്യം, അങ്ങനെ എന്റെ ജനം അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു, അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു. രാഷ്ട്രത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മദ്യപാനം ഇഷ്ടപ്പെട്ടിരുന്നു. അതൊരു സ്വാഭാവിക കാര്യമാകുന്നു എന്നവർ കരുതി. കുടിക്കാത്ത മനുഷ്യനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നത്രേ പരിഷ്കൃത സമൂഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പല ന്യായീകരണങ്ങളാൽ ആ കൂട്ടത്തിൽ നാം ഒക്കപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിയും അതായിരുന്നു. മദ്യപാനത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുവാൻ വളരെയധികം പാടുപെടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കഴിയുന്നില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മദ്യമാണെന്നുള്ള ധാരണ പലർക്കും, പ്രത്യേകിച്ച് ഇളം തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1-ാമതായും അവരുടെ മാതാപിതാക്കൾ ഇത്തരം സാഹചര്യങ്ങളിൽ മദ്യവും മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നു എന്ന അറിവിൽ കൂടിയാണ്. അത് ഒഴിവാക്കണം. നിരാശ വരുമ്പോൾ, പരാജയം വരുമ്പോൾ അനേകരും അതുവരെ കാണാത്ത മദ്യശാല തേടുന്നു. മക്കൾ ഇത് ശ്രദ്ധിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ മദ്യം കഴിക്കുമ്പോൾ അത് തലമുറയ്ക്ക് തന്നെ ശാപമായി തീരുകയാകുന്നു എന്ന് മറക്കരുത്. അത് കുടുംബത്തെയും രാഷ്ട്രത്തെയും നശിപ്പിക്കും. ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയ കാരണങ്ങളിലൊന്ന് മദ്യപാനമായിരുന്നു. 14-ാം വാക്യം നോക്കിക്കാട്ടെ. അതുകൊണ്ട് പാതാളം തൊണ്ട പിളർന്നു, വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും, അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പാതാളമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ശവക്കുഴിയെ ഉദ്ദേശിച്ചാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പോലെ തീപ്പൊയ്കയല്ല. ഷിയോൾ എന്ന ഈ എബ്രായ വാക്കിന്റെ അർത്ഥം ശവക്കുഴി എന്നു തന്നെയാണ്. സദൃശവാക്യങ്ങൾ 30:16 നാം ഈ വാക്ക് തന്നെ കാണുന്നുണ്ട്. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ. മരണം അഥവാ ശവക്കുഴി, ഇത് രണ്ടുമാണ് ഷിയോൾ എന്ന എബ്രായ വാക്കിന് തൃപ്തികരമായി പറയുന്ന പരിഭാഷ. ശവക്കുഴിക്ക് തൃപ്തിയില്ല. ആരുടെയെങ്കിലും ശവക്കുഴിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എവിടെയാണ് അയാൾ? ഇയ്യോബ് ഈ ചോദ്യം ചോദിച്ചു. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയെന്ന് ഇയ്യോബ് ചോദിച്ചു. അതുകൊണ്ട് പാതാളം എന്നതിന് ഒരു പ്രത്യേക സ്ഥലം എന്ന ആശയം ആദ്യമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ദൈവം സ്വർഗത്തിൽ അഥവാ ഉയരത്തിൽ അവൻ അവിടെ ആയതിനാൽ പാതാളം എന്നത് താഴെ അഥവാ അടിയിൽ, ഭൂമിക്കടിയിൽ ആയിരിക്കണമെന്ന ചിന്തയുണ്ടായി. പുതിയ നിയമത്തിലെ ഹേഡ്സ് എന്ന വാക്കിന് സമമാണ് പഴയ നിയമത്തിലെ ഷിയോൾ. മത്തായിയുടെ സുവിശേഷം 11:23 വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്: നീയോ കപർന്നഹോമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. അക്ഷരികമായി ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആയിരുന്നില്ല കർത്താവ് ഇവിടെ പറഞ്ഞത്. കപർന്നഹോം തകർന്ന് തരിപ്പണമായ വീട് പോലെയാകുന്നു എന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കിയത്. കപർന്നഹോമിന് നാശം സംഭവിച്ചതിനാൽ താൻ അർത്ഥമാക്കിയത് അതുതന്നെ എന്ന് ഇന്ന് നമുക്കറിയാം. ധാർമ്മിക അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ദിശകളെ കുറിക്കുന്ന ഉയരെ, താഴെ എന്നീ വാക്കുകൾ നാം ഉപയോഗിക്കാറുണ്ടല്ലോ. ഉയരെ ദൈവത്തിങ്കിലേക്ക്, താഴെ പാതാളത്തിലേക്ക്. ഇവിടെ താൻ പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ താഴ്ത്തിക്കളയും എന്നത്രേ. അവർ പ്രവാസത്തിലേക്ക് കടക്കും, അവർ ശവക്കുഴിയിലേക്ക് കടക്കാൻ പോകുന്നു. രാഷ്ട്രത്തിന്റെ മഹത്വം മണ്ണിൽ അടിയാൻ പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, മദ്യപാനം, മനുഷ്യന്റെ സുഖലോലുപത്വം. 5:18 വാക്യത്തിൽ നാം കാണുന്നത്, വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബദ്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. അസത്യവാക്കുകൾ കൊണ്ട് തങ്ങളുടെ ദുഷ്ടത വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ നിഗളത്തിലും അവിശ്വാസത്തിലും ദൈവകോപത്തെ വരുത്തിവെക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് ഇതിനെ തർജ്ജമ ചെയ്യാവുന്നതാണ്. ലജ്ജയും മനസാക്ഷിയുമില്ലാത്ത തങ്ങളെ തന്നെ മുഴുവനായി പാപത്തിന് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രത്തിന്റെ ചിത്രമാണിത്. അവരുടെ മൂന്നാമത്തെ പാപം ഇതത്രേ: പാപത്തിൽ നിഗളിക്കുന്ന അവസ്ഥ, പാപം ചെയ്തിട്ട് അത് തങ്ങളുടെ മിടുക്കാണെന്ന് കരുതുന്ന സ്ഥിതി. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരെ ചതിച്ചിട്ട് തങ്ങൾ എത്രയോ മിടുക്കരായിരുന്നു എന്ന ചിന്ത, ആരെയെങ്കിലും ചീത്ത വിളിച്ചിട്ട് തങ്ങൾ എത്രയോ ധൈര്യവാന്മാരായിരുന്നു എന്ന ചിന്ത. ഇത് മിടുക്കല്ല, വെറും വഷളത്വം. ഒരിക്കലും ഇത് ധൈര്യമല്ല, ഭീരുത്വം. ധൈര്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുമോ? 19-ാം വാക്യം: കാണാമല്ലോ, ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. നോക്കുക, തങ്ങളുടെ പാപത്തിനെതിരായി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് അന്ന് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ശിക്ഷയൊന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ നിശബ്ദത ഭീതിജനകമാണ്. പറയാൻ കഴിയാത്ത വിധം ശിക്ഷ അതികഠിനമായിരിക്കുന്നു. ബാബിലോണിന്റെ അടിമത്തത്തിലായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ചരിത്രം അത് വ്യക്തമാക്കുന്നുണ്ട്. അതെ, ദൈവത്തെ വെല്ലുവിളിച്ചും തള്ളിക്കളഞ്ഞും പാപം ചെയ്ത ഒരു ദേശത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി എപ്രകാരമാണ് എന്ന് നമ്മോട് പറയുന്നു. 137-ാം സങ്കീർത്തനം താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. ആ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ബാബിലോണിനെതിരായി പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ പറയുകയാണ്, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ, കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് അവർ ചെയ്തത് അതാണ്. ഹോ, ഇത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വിധം ഭീകരമല്ലേ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വന്നാലത്തെ സ്ഥിതി. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചത് എത്രയോ ഭയാനകമാണ്. ഇസ്രായേലിന്റെ മേൽ വന്ന ദൈവശിക്ഷ ഇങ്ങനെയായിരുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. എന്നാൽ ദൈവത്തെ നിരസിക്കുന്ന ഒരു സ്ഥാനത്ത് താങ്കൾ ആയിരിക്കുകയും ദൈവത്തിന് പുറം കാട്ടുകയും ചെയ്താൽ താങ്കൾക്ക് പിന്നെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. കുറ്റപ്പെടുത്തുകയല്ല, ശപിക്കാൻ ശ്രമിക്കുകയല്ല, ഉള്ള സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമാണ്. ദൈവത്തിന്റെ ന്യായവിധി മാത്രം അത് വരിക തന്നെ ചെയ്യും. ഈ വിഷയത്തെ അവഗണിക്കാൻ കഴിയാത്ത വിധം അനേകം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ചുറ്റുമുണ്ട്. താങ്കൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു വ്യക്തിയല്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും അത് കാണുവാൻ സാധിക്കും. ദൈവത്തെ ആദരിക്കാത്ത ഒരു സമൂഹത്തെ ദൈവം ഏറെ നാൾ പൊറുക്കില്ല. അത് വാസ്തവമല്ലേ? താങ്കൾ അങ്ങനെയൊരു സമൂഹത്തിലെ അംഗമാണെങ്കിൽ തീർച്ചയായും ശാപത്തിന്റെ പങ്ക് പറ്റാതെ ഓടിമാറുന്നതാണ് നല്ലത്. 20-ാം വാക്യം, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം. ഇസ്രായേലിന്മേൽ വരുന്ന 4-ാമത്തെ പാപത്തിനെ നാം ഇവിടെ കാണുന്നു. തെറ്റും ശരിയും സംബന്ധിച്ച് ദൈവത്തിന്റെ നിലവാരം തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. തെറ്റും ശരിയും എന്തെന്നുള്ള ദൈവത്തിന്റെ മാനദണ്ഡം മാറ്റിമറിക്കുക, പകരം ദൈവത്തിന്റെ ധാർമ്മിക നിലവാരത്തിന് നേരെ എതിരായ വില അവർക്ക് നൽകാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ദൈവത്തിൽ നിന്നും ധാരാളം നന്മകൾ അനുഭവിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ദൈവത്തെ തന്റെ അനുഗ്രഹങ്ങളാൽ ഗ്രഹിച്ച ഒരു രാഷ്ട്രത്തിന്റെ മേൽ വന്ന ചിന്താക്കുഴപ്പം നോക്കൂ, എത്ര ഭയങ്കരം. നമ്മുടെ കേരളത്തിലെ ഈ ക്രൈസ്തവ സമൂഹവും ഇതിനൊരു ദൃഷ്ടാന്തമല്ലേ? പലതിനോടും നാം അനുരഞ്ജനപ്പെട്ടതുകൊണ്ട് സത്യത്തെ ബലിയഴിക്കേണ്ടി വന്ന അവസ്ഥ. എന്നിട്ട് അസത്യമായതിനെ സത്യമെന്ന് നാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വിവാഹത്തിന്റെ കാര്യത്തിൽ ഈ ചിന്താക്കുഴപ്പം ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയേറെ കാണാൻ കഴിയുന്നുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരിക്കൽ ഒരു TVയിൽ ഇന്റർവ്യൂ പ്രോഗ്രാം നടക്കുകയായിരുന്നു. താൻ വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനോടൊപ്പമാണ് തന്റെ ജീവിതം എന്ന് അവൾ പറയുന്നു. ഇന്ന് ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ പലതും കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ചെയ്ത അന്യായത്തിന് അവൾ പറഞ്ഞ കാരണമുണ്ട്. ഞാൻ വിശ്വസ്തയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വെറും അഭിനയം മാത്രമാണ് തന്റെ ജീവിതം എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ആകുന്നു താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അവൾ ന്യായീകരിച്ചത്. അതിനോട് താങ്കളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്നത്തെ തലമുറ ഇവളെ ആദർശ വനിതയായി പ്രഖ്യാപിച്ചാൽ താങ്കൾ അതിശയിക്കുമോ? പല ആദർശ വ്യക്തികളും ഇപ്രകാരമുള്ളവരാകുന്നു എന്ന് ചിന്തിച്ചാൽ അതിനൊട്ടും അതിശോക്തിയല്ല. തന്റെ ഇഷ്ടത്തിന് കാര്യം പോകുന്നില്ല എങ്കിൽ നാളെ ഇട്ടിട്ടു പോകാമല്ലോ എന്ന ചിന്തയിലാണ് ഇന്ന് 4 പേരുടെ മുൻപിൽ ഒരു തീരുമാനം എടുക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് ധൈര്യമായി ആ വ്യക്തിയോട് പറയുവാൻ സമൂഹത്തിൽ ഇന്ന് ആരുമില്ല. അവൾ അവിശ്വസ്ത മാത്രമല്ല, വെറും കപടക്കാരിയാകുന്നു. അവൾക്കറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ആ കുറ്റബോധം മറയ്ക്കാൻ അവൾ വ്യാജവേഷം കെട്ടുക മാത്രമാണ്. ദൈവം പറയുന്നത് അവൾ വ്യഭിചാരം ചെയ്യുന്നു എന്നത്രേ. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇതിന് എത്രമാത്രം ഗൗരവം കൊടുക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ദൈവം പറയുന്നത് നോക്കൂ, 21-ാം വാക്യം, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് 5-ാമത്തെ ശാപമാണ്, അഹങ്കാരമെന്ന പാപത്തിനുള്ള ശിക്ഷ. എല്ലാറ്റിനും അധികം ദൈവം വെറുക്കുന്ന പാപമാണിത്, അഹങ്കാരം. സദൃശവാക്യങ്ങൾ 6:16-17 വാക്യങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കൂ. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറുപ്പാകുന്നു. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും, സാത്താന്റെ പാപവും ഇതായിരുന്നു എന്ന് 1 തിമത്തിയോസ് 3:6 പറയുന്നു. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുതെന്ന്. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാമത്തേതാണ് നിഗളം, അതെ അഹങ്കാരം. ഇത് നാം വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഒരു കപട വിനയം അഹങ്കാരത്തിന്റെ ഏറ്റവും കൂടിയ ഒരു സ്ഥിതിവിശേഷമാണ്. പലരും വലിയ താഴ്മ അഭിനയിക്കാറുണ്ട്, എന്നാൽ അത് വെറും അഹങ്കാരമാകുന്നു എന്നവർ ഓർക്കുന്നില്ല. 22-23 വാക്യങ്ങളിൽ നാം കാണുന്നു, വീഞ്ഞു കുടിക്കാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഇത് 6-ാമത്തേതും 6-ാമത്തേതുമായ കഷ്ടമാണ്, ശാപവചനമാണ്. മദ്യപാനത്താൽ നീതിബോധം നഷ്ടപ്പെട്ട ഒരു ജനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ അനീതിയും തട്ടിപ്പും സമൂഹത്തിൽ വാഴുന്നു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട ഏതൊരു രാഷ്ട്രത്തിനും ഏറെക്കാലം നിലനിൽക്കാൻ കഴിയില്ല. തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും മനുഷ്യർ പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും ധൈര്യസമേതം പറയുവാൻ താങ്കൾക്ക് കഴിയുമോ? 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് തീ നാവ് താളടിയെ തിന്നുകളയും, വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നതുപോലെ അവരുടെ വേര് കെട്ടുപോകും, അവരുടെ പുഷ്പം പൊടി പോലെ പറന്നുപോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു. വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുന്നതുപോലെ അധപ്പതനവും ദുഷിപ്പും ശ്രദ്ധിക്കപ്പെടാത്ത വിധത്തിലും സാവധാനത്തിലുമാണ് വളരുന്നത്. എന്നാൽ അതിന്റെ ശിക്ഷ പെട്ടെന്നായിരിക്കും. വൈക്കോലിന് തീ പിടിക്കുന്നത് പോലെ അത് തടുത്തു നിർത്തുവാനാവാത്തതും ഭീകരവുമായിരിക്കും. അതെ, ദൈവത്തിന്റെ കോപം ചൊരിയപ്പെടുന്നത് അങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നിന്നാണ് കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ശിക്ഷയെ അതിൽ തന്നെ കൊണ്ടുവരുന്ന ചില പാപങ്ങളുണ്ട്. അതിലൊന്നാണ് മദ്യപാനം, മയക്കുമരുന്നാണ് മറ്റൊന്ന്. ഈ പാപങ്ങൾക്ക്, അതെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമയായി സ്വന്തം ജീവിതത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ സ്വന്തം കുടുംബത്തിനും ദേശത്തിനും നാശം വരുത്തിവെച്ച അനേകരുടെ ചരിത്രം നമുക്കെല്ലാം അറിയാം. അവർ ചെയ്യുന്ന പാപം എത്ര ക്രൂരമാണ്! അവരുടെ ശരീരത്തെ അവർ നശിപ്പിച്ചു കളയുന്നു, കുടുംബത്തെ നശിപ്പിക്കുന്നു, ദൈവം പ്രത്യേകമായി ഒന്നും ചെയ്യാതെ തന്നെ അവർ നശിക്കുന്നു സ്വയം. പലപ്പോഴും ദൈവത്തിന് പാപത്തിന്റെ ആ പണി നിർത്താനായി അവരെ തടുക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. താങ്കൾ അടിമപ്പെട്ടിരിക്കുന്ന പ്രത്യേക പാപമുണ്ടല്ലോ, അതിനെ താങ്കൾ സ്വയം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് താങ്കളെ നശിപ്പിക്കും. മദ്യപാനം എന്ന പാപം ഇന്ന് എല്ലായിടത്തും നാം കാണുന്നുണ്ട്. ദൈവം അതിനെതിരായി ഒന്നും ചെയ്യുന്നുമില്ല. അവനൊന്നും ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടാ ഒന്നും ചെയ്യാത്തത്? കാരണം മദ്യപിക്കുന്നവൻ അതുകൊണ്ട് തന്നെ നശിക്കുന്നു. മദ്യപാനം തന്നെ അതിന്റെ ശിക്ഷ കൊണ്ടുവന്നുകൊള്ളും. അത് വ്യക്തിയുടെ മേലും പിന്നെ രാഷ്ട്രത്തിന്മേലും ശിക്ഷ കൊണ്ടുവരും. സുവിശേഷ വേലയിൽ ദീർഘകാലം ആയിരിക്കുന്നവർക്കറിയാം മദ്യപാനം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. ചില കുടിയന്മാർ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് വന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം, എനിക്കറിയാം. എന്നാൽ ചുരുക്കം ചിലർ എവിടെയെങ്കിലും ഒരു കുപ്പി ഒളിപ്പിച്ചു വെക്കാറുണ്ട് അത്യാവശ്യം വന്നാൽ. അതെ, ഒറ്റയടിക്ക് എങ്ങനെയാ മെല്ലെ മെല്ലെ ഒക്കെ നിർത്തിയാൽ പോരെ എന്ന ചിന്ത. പക്ഷേ ഇതാണ് പലരെയും വീണ്ടും മദ്യപാനത്തിന്റെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് എന്ന്. വേറെവിധത്തിൽ പറഞ്ഞാൽ ജഡത്തിന്റെ താല്പര്യം നിവർത്തിക്കുന്നതിനുള്ള ചെറിയൊരു അവസരം പോലും നാം ഇട്ടേക്കരുത്. ഉപേക്ഷിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നതിനെ പൂർണ്ണമായി നാം ഉപേക്ഷിക്കണം. വീണ്ടും ഒരു അല്പം അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ആകാമെങ്കിൽ ആ ചിന്ത ഒരിക്കലും വരരുത്. കാരണം നിങ്ങളെ അത് ചതിക്കും. പാപത്തിലേക്കുള്ള ചൂണ്ടുപലകയായി എന്തെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ വീട്ടിൽ, താങ്കളുടെ ജോലിസ്ഥലത്തുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ബലിയർപ്പിക്കണം. 25-ാം വാക്യം, അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കും, അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന അനേകർക്കും ഈ വാക്യം വിചിത്രമായി തോന്നിയേക്കാം. പറയാൻ ഉള്ള സന്തോഷം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല, എന്നാൽ വാസ്തവം ഇതാണല്ലോ എന്നതുകൊണ്ടാണ് ഞാനും പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം തികച്ചും യാഥാർത്ഥ്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് പോലും കഴിയില്ല. എന്നാൽ എൻ്റെ സുഹൃത്തെ, ദൈവം പാപത്തെ വെറുക്കുന്നു. നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നാം വാസ്തവമായി മനസ്സിലാക്കുന്നത് നമ്മിലുള്ള പാപത്തെ അവൻ വെറുക്കുമ്പോഴാകുന്നു. താങ്കൾ പാപത്തെ സ്നേഹിക്കാൻ പോകുന്നെങ്കിൽ അപ്പോഴും ദൈവം താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അവൻ്റെ ന്യായവിധിയും താങ്കൾക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ നേരെ തന്നെയാണെന്ന് ഓർക്കുക. അന്യന്മാർക്ക് നേരെയല്ല. എന്നാൽ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്ന് നാം വായിച്ചല്ലോ. അതെ, ഇസ്രായേൽ കർത്താവിങ്കിലേക്ക് മടങ്ങി വന്ന് അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെ വിടുവിക്കുവാൻ അവൻ തയ്യാറാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് അവൻ്റെ ന്യായവിധിയെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ കരുണയും നാം കാണുന്നു. ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ കൃപയും അവ തമ്മിൽ എതിരല്ല. നിങ്ങൾ പാപത്തിൽ തുടരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ തള്ളിക്കളയുന്നു എങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ഭരണക്രമം എന്താകുന്നു എന്ന് നിങ്ങൾ അറിയും. ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് നാം കാണുന്നത് ന്യായവിധിയുടെ ഒരു കുത്തൊഴുക്കാണ്. 30-ാം വാക്യം, അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ, അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കുക. പലരും ഇന്ന് അവിടേക്ക് തീർത്ഥയാത്ര പോകാറുണ്ടല്ലോ. താങ്കൾ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോയിട്ട് വന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹോ, എത്ര ആശ്ചര്യകരമായിരിക്കുന്നു. പ്രവചനത്തിൻ്റെ നിവൃത്തികൾ ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയുണ്ടായി എന്ന്. ആ ദേശം ഇന്ന് പഴയതുപോലെ ഇരിക്കുന്നു, മനോഹരം. പ്രവചനം നിവൃത്തിയായി എന്നാണ് പറയുന്നത് എന്നോർക്കണം. ആ നിലയിൽ എനിക്കതിനെ കാണാൻ കഴിയുന്നില്ല. ആ ജനത ഇപ്പോഴും അന്ധതയിലാണ്. ആ ദേശം ഇപ്പോഴും ശാപത്തിന്റെ കീഴിലാകും. ദൈവത്തിൽ നിന്നും വളരെ അകന്നിരിക്കുന്ന ഒരു ജനം, സമാധാനത്തിൽ കഴിയാൻ സാധിക്കാത്ത ഒരു ജനതയായി ഞാൻ അതിനെ കാണുന്നു. ദൈവത്തെ ആവശ്യമില്ലാത്തതായ ഒരു ജനസമൂഹം. ആവശ്യമില്ലാത്തതുപോലെയാണ് അവർ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അവർക്ക് ആവശ്യമുണ്ട്. അവർ വളരെ ഭീതിയിലും അപകടസ്ഥിതിയിലുമാണ് ആ ദേശത്ത് നിന്ന് കഴിയുന്നത്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്, ശിക്ഷയാണ്. അതെ, ദൈവം സ്വന്തം ജനത്തെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ഇതുപോലുള്ള ശിക്ഷ അവർക്ക് അയക്കുന്നു. എന്നെ ശ്രദ്ധിക്കാൻ പ്രിയ സുഹൃത്തെ, ഈ ചിന്തകൾ താങ്കളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നെനിക്കറിയില്ല. ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. മക്കളായ നമ്മുടെ അനുഗ്രഹം മാത്രമാണ് ആ സ്നേഹമുള്ള അപ്പച്ചൻ്റെ ആഗ്രഹം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പിടിപ്പുകേടുകൾ, അരുതാത്ത വഴികൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും അവനെ പരിമിതിപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പറയുവാൻ സാധിക്കും, ദൈവമേ, നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ നീ തന്നെ ക്രമീകരിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങനെ പറയുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം.